പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം. എല്ലാ സഹോദരങ്ങളെയും സഹോദരിമാരെയും അറിയിക്കുകയാണ്, മുള്ളികൾക്കിടയിലെ ചെറുനാരകം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ദൈവരാജ്യ സുവിശേഷ പ്രഘോഷണം അറിയുവാൻ തക്കവണ്ണം അത് മനസ്സിലാക്കുവാൻ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രിയ സഹോദരങ്ങളെ, അനേക എപ്പിസോഡുകൾ ഇതുമായുള്ള ബന്ധത്തിൽ നമ്മൾ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. അതും കൂടി കേട്ട് നിങ്ങളിത് മനസ്സിലാക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇത് നന്മയായിരിക്കും. സ്വർഗത്തിലെ ദൈവം ഈ യുഗം അവസാനിക്കുന്നതിന് മുമ്പ് തന്റെ ജനത്തെ ഒരുക്കുകയാണ്. അതുകൊണ്ട് കുറച്ച് എപ്പിസോഡുകൾ കൂടി കഴിഞ്ഞാൽ ഇത് അവസാനിക്കുന്നതായിരിക്കും. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ശ്രദ്ധയോടെ ഇത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ അവനവന് നല്ലത്. എങ്ങനെ ഈ അന്ത്യകാലം നമ്മൾ ജയത്തോടെ കടന്നു പോകുമെന്ന് സ്വർഗത്തിലെ ദൈവം നമ്മളെ അറിയിക്കുകയാണ്, നമ്മളെ പഠിപ്പിക്കുകയാണ്, നമുക്ക് ട്രെയിനിങ് തരികയാണ് ഇതിലൂടെ ചെയ്യുന്നത്. അതുകൊണ്ട് മത്തായി സുവിശേഷം 24:14 വായിച്ച് ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തിന്റെ ഈ ആഴങ്ങൾ നമുക്ക് മനസ്സിലാക്കാം.
രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിൽ ഒക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും.
രാജ്യത്തിന്റെ സുവിശേഷം, ഇതാണ് യേശുക്രിസ്തു പ്രസംഗിച്ച സുവിശേഷം. 3.5 വർഷക്കാലം പ്രസംഗിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ച് പ്രസംഗിക്കാൻ ആവശ്യപ്പെട്ട സുവിശേഷമാണിത്. എന്നാൽ ഇന്ന് ഭൂമിയിൽ വളരെ വിരളമായി മാത്രം കേൾക്കുന്ന സുവിശേഷമാണിത്. എന്താണ് യേശുക്രിസ്തുവിന്റെ രാജ്യത്ത് സുവിശേഷം? പ്രിയ സഹോദരങ്ങളെ, ദൈവം മനുഷ്യനിലൂടെ ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഭൂമിയെ വാഴുന്നതാണ് ഈ രാജ്യത്ത് സുവിശേഷം. ദൈവത്തിന് വേണ്ടി മനുഷ്യൻ ഭൂമിയെ വാഴുവാനായിട്ട് ഇടയാകണം. പക്ഷേ ഇന്ന് മനുഷ്യൻ അനുസരണക്കേടിലൂടെ മനുഷ്യനെ മരണം വാഴുകയാണ്. ഒരു മനുഷ്യന് ഭൂമിയെ വാഴുവാൻ കഴിയാത്ത നിലയിൽ അവൻ വാഴുവാൻ തുടങ്ങുമ്പോൾ തന്നെ മരണം അവനെ വാണ് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ മരണത്തെ മാറ്റി ദൈവരാജ്യം ഭൂമിയിൽ മനുഷ്യനിലൂടെ സ്ഥാപിക്കുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിച്ച ദൈവം ഒരു പ്രവൃത്തിയിലാണ്. അതിനോട് ചേർന്ന് നാം നിൽക്കണം. അതുകൊണ്ട് ആദ്യം നാം അതൊന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ നാം 5 നിലയുള്ള ബിൽഡിങ്ങിലൂടെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. 1:21 അടിസ്ഥാനമാക്കി പഠിച്ചു. ഇനി നമ്മുടെ നമ്മൾ തിരിച്ചു പോകുന്നില്ല. എന്നാൽ അനുസരണക്കേടിലൂടെ 5 നിലയുള്ള ബിൽഡിംഗ് ഇന്ന് 7 നിലയായി മാറിയെന്നും നാം മനസ്സിലാക്കി. അത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ മുൻപുള്ള സന്ദേശങ്ങൾ കേട്ടാട്ടെ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, തുടർന്ന് നാം ആ ക്രമീകരണത്തിൽ ഒരു 5-ാം നില നമ്മൾ കെട്ടിയെങ്കിൽ മാത്രമേ, അതായത് ഫ്രൂട്ട്ഫുൾ, സന്താനപുഷ്ടിയുള്ളവനായി പെരുകി മൾട്ടിപ്ലൈ, തുടർന്ന് ഭൂമിയിൽ നിറഞ്ഞ് റിപ്ലനിഷ്, സബ്ഡ്യൂ, കീഴടക്കി, ഡൊമിനിയൻ വാഴുക. 5-ാം നിലയാണ് വാഴുക എന്ന് പറയുന്നത്. ആ വാഴുക ഇന്ന് മനുഷ്യർക്ക് അസാധ്യമായി മാറി. മരണം മനുഷ്യനെ വാഴുകയാണ്. അതുകൊണ്ട് ഈ ആദ്യത്തെ 3 നിലയുടെ ഇടയിൽ വേറെ 2 നിലയും കൂടി ചേർന്നു. അതിൽ ഒന്നാണ് സാൽവേഷൻ, മനുഷ്യൻ രക്ഷ ആവശ്യമായി വന്നു. മറ്റൊന്നാണ് ഇവനെ എംപവർ ചെയ്യുക, ഇവനെ കണ്ടെത്തുക. സ്വർഗരാജ്യത്തിൽ ഇവനെ കണ്ടെത്തിയാൽ ഇവൻ ശക്തിയുള്ളവനായി. ഇവൻ ജീവിച്ചെങ്കിലും ഇവനെ സ്വർഗരാജ്യത്തിൽ കണ്ടെത്തുന്നില്ല. ഇവനെ കണ്ടെത്തുന്ന മുഴുവൻ ലോകത്തിലാണ്. അവന് ശക്തിയില്ല. ലോകത്തിലെ മനുഷ്യൻ വെറും ബലഹീനനാണ്. പക്ഷെ ദൈവരാജ്യത്തിലെ മനുഷ്യൻ ശക്തനാണ്. ആ ദൈവത്തിന്റെ ശക്തിയാൽ ശക്തനാണ്. എന്നെ ശക്തനാക്കുന്ന ഒരു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായതു. എന്നാൽ അതിലേക്ക് മനുഷ്യർ എത്തിച്ചേരണം. എങ്കിൽ മാത്രമേ അടുത്ത ഒരു നില, അതായത് 6-ാം നില കെട്ടാൻ പറ്റുള്ളൂ. 6-ാം നിലയുടെ പേരാണ് സബ്ഡ്യൂ, കീഴടക്കുക, ജയിക്കുക. അത് കഴിഞ്ഞാലാണ് 7-ാം നില, അതാണ് ഡൊമിനിയൻ, വാഴ്ച, കിങ്ഡം പ്രാപിക്കുന്ന അവിടെയാണ്. അപ്പൊ ഇവിടെ മനുഷ്യനെ ഒരുക്കുന്നതാണ് ഈ സന്ദേശം. അപ്പൊ ഒരുക്കുവാൻ വേണ്ടി ആ സാൽവേഷൻ കഴിഞ്ഞ മനുഷ്യർക്ക് വേണ്ടിയുള്ള സന്ദേശമാണത്. രക്ഷിക്കപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയുള്ള സന്ദേശമാണ്. രക്ഷിക്കപ്പെടാത്തവരാരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, സൗജന്യമായി കർത്താവായ യേശുക്രിസ്തു കാൽവരിയിൽ നമുക്ക് വേണ്ടി യാഗമായി മാറി ആ യേശുവോട് ദാ കർത്താവേ, അങ്ങ് ദൈവപുത്രനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പാപിയാണ്. എന്റെ പാപങ്ങൾ കൂടി അങ്ങ് മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദാ എന്റെ പാപങ്ങളെ അങ്ങ് ഏറ്റെടുത്ത് ഇതാ എന്നെ അങ്ങയുടെ കുടുംബത്തിലേക്ക് ചേർക്കണമേ, എന്റെ ഹൃദയത്തിലേക്ക് വരണമേ. നിങ്ങൾ യേശുവിനോട് അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങളും ആ വീണ്ടും ജന്മ അനുഭവത്തിലേക്ക്, ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാൻ ഇടയാകും. തുടർന്ന് നിങ്ങൾ ഈ സന്ദേശം ശ്രദ്ധിച്ചാട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇതിന് യാതൊരു പണവും യാതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഹൃദയം മാത്രം കർത്താവിന് കൊടുത്താട്ടെ. ഇനി ഇതുമായുള്ള ബന്ധത്തിൽ ഇപ്പോൾ 6-ാം നില കെട്ടുവാൻ തക്കവണ്ണം 5-ാം നിലയിൽ ഒരു എംപവറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എംപവറിങ് നടക്കണമെങ്കിൽ നമ്മൾ നമ്മളെ കുറിച്ച് അറിയണം. നമ്മളെ കുറിച്ച് ഉള്ള സത്യം അറിയുമ്പോഴാണ് സത്യം നമ്മളെ സ്വതന്ത്രമാക്കുന്നത്. നമ്മളെ ഒരാൾ കെട്ടിയിട്ടിരിക്കുക, കെട്ടിയിട്ടാൽ നമുക്ക് ശക്തിയില്ല, നമ്മൾ ബന്ധിതരാണ്. ഇതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു പറയുന്നത്, സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. യോഹന്നാൻ 8:32 ഇതൊക്കെ നമ്മൾ ചിന്തിച്ചതാണ്. ഇതാ കമ്പി വാചകത്തിൽ നിന്ന് പറഞ്ഞു വരുന്നതേ ഉള്ളൂ. അങ്ങനെ സത്യം നിങ്ങൾ അറിയാം, മനുഷ്യനെ കുറിച്ചുള്ള സത്യം എന്താണ് എന്ന് മനസ്സിലാക്കി തരികയാണ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കി മനുഷ്യൻ ഒരു സമയം ദൈവപുത്രനും, അതായത് ഒന്നാം ആദം ഒരു സമയം ദൈവപുത്രനും മനുഷ്യനും ആയിരുന്നു. എന്നാൽ ആദം പാപം ചെയ്തപ്പോൾ മരണം ആദത്തിൽ ആരംഭിച്ചു, ദൈവപുത്രൻ മരിച്ചു. മരണം മനുഷ്യപുത്രനിലേക്ക് വ്യാപരിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ടാണ് നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മുടെ അപ്പുപ്പന്മാരൊക്കെ മരിച്ചു പോയത്. പ്രിയ സഹോദരങ്ങളെ, ഇത് നമ്മൾ മനസ്സിലാക്കുവാൻ മനുഷ്യൻ മൂന്ന് ഭാഗങ്ങളാണെന്നും ആത്മാവ് ദേഹി ദേഹമാണെന്നും മനസ്സിലാക്കി. ഇനി ഇത് നമ്മൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം എറണാകുളം ഡിസ്ട്രിക്റ്റിലെ ഒരു സ്ഥലം വൈപ്പിൻകരയുമായി നമ്മൾ ഇതിനെ കമ്പയർ ചെയ്തു. എറണാകുളത്ത് നിന്ന് വൈപ്പിനിലേക്ക് പോകുവാൻ നേരത്തെ പാലമൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഗോശ്രീ എന്ന് പറയുന്ന ഒരു പുതിയ പാലം ചില വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഉണ്ടാക്കുവാനായിട്ടിടയാണ്. ആ പാലം 3 ഡിവിഷനുകളായിട്ടാണ് ആ പാലം വെച്ചത്. ഒറ്റ പേരാണ്, 3 ഡിവിഷനുകളാണ്. ഇത് മനുഷ്യന്റെ ആത്മാവ് ദേഹി ദേഹവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുകയായിരുന്നു. ആദ്യ ഭാഗം എറണാകുളത്ത് നിന്ന് ബോൾഗാട്ടി പാലസിലേക്കുള്ള പാലം, തുടർന്ന് അടുത്ത പാലം ബോൾഗാട്ടി പാലസ് നിന്ന് വല്ലാറുപാടത്തേക്കുള്ള പാലം, തുടർന്ന് അടുത്ത പാലം വല്ലാറുപാടത്ത് നിന്ന് വൈപ്പിനിലേക്കുള്ള പാലം. അപ്പൊ ഇങ്ങനെ 3 പാലത്തിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് ഒരു പിക്കപ്പ് അല്ലെങ്കിൽ ഒരു ലോറി എറണാകുളത്ത് നിന്നുള്ള സാധനങ്ങളും കയറ്റി എറണാകുളത്തിന്റെ അനുഗ്രഹം ഇതാ വൈപ്പിനിൽ എത്തിക്കണമെങ്കിൽ ഈ 3 പാലങ്ങൾ കടന്നു പോകണം. യഥാർത്ഥത്തിൽ ആ 3 പാലത്തിന്റെ പേര് ഗോശ്രീ എന്നാണ്. 3 പാലങ്ങളല്ല, ഒറ്റ പാലമായിട്ടാണ് അതിനെ കാണുന്നത്. പക്ഷെ ലെവലിൽ അത് 3 പാലമാണ്. ഇതുപോലെ മനുഷ്യനും 3 റോളുകളിലാണ് അവൻ നിൽക്കുന്നത്. ഒന്ന് ആത്മാവ്, മറ്റൊന്ന് ദേഹി, മറ്റൊന്ന് ശരീരം. അപ്പോ സ്വർഗത്തിലെ ചിന്തകൾ, ദൈവത്തിന്റെ ഭരണം ഭൂമിയിൽ എത്തണമെങ്കിൽ ഈ 3 പാലങ്ങളിലൂടെ, മനുഷ്യന്റെ ഈ 3 ഭാഗത്തിലൂടെ കടന്നു വന്നാലേ പറ്റൂ. ഈ 3 ഭാഗത്തിനും 3 റോളുകളാണ്. അങ്ങനെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ചിന്ത സ്വർഗത്തിൽ എന്നതുപോലെ ഭൂമിയിലും നടക്കണം. അതുകൊണ്ടാണ് അത് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, എങ്ങനെയാണ് അങ്ങയുടെ തിരുഹിതം സ്വർഗത്തിൽ എന്നതുപോലെ ഭൂമിയിലും നിറവേറണം. എറണാകുളത്തെ ഉള്ള അനുഗ്രഹം അതേപോലെ തന്നെ വൈപ്പിനിലും എത്തണം. അതിന് 3 പാലം കടന്നു വരണം. ഇനി നമ്മൾ മനസ്സിലാക്കി ആ സ്പിരിറ്റ് സോള ബോഡി, സ്പിരിറ്റ് എന്ന് പറയുന്നത് ദൈവപുത്രനാണ്, സോൾ എന്ന് പറയുന്നത് മനുഷ്യനാണ്, ബോഡി രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ളതാണ്. പക്ഷെ ബോഡിയെ ഡ്രൈവ് ചെയ്യുന്നത് സോളാണ്. വീണ്ടും വീണ്ടും കേൾക്കുക, ആത്മാവ് ദൈവപുത്രനാണ്, ദേഹി മനുഷ്യനാണ്, ശരീരം രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ളതാണ്. പക്ഷേ ശരീരത്തെ ഡ്രൈവ് ചെയ്യുന്നത് ആത്മാവല്ല, ദേഹിയാണ്. എന്നാൽ ആദം പാപം ചെയ്തപ്പോൾ ദൈവപുത്രൻ മരിച്ചു. അതിന്റെ അർത്ഥം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ എറണാകുളത്തിനും വൈപ്പിനും ഇടയ്ക്കുള്ള ആദ്യ പാലം, അതായത് എറണാകുളം മുതൽ ബോൾഗാട്ടി വരെയുള്ള ആദ്യ പാലം ബോംബിട്ട് തകർത്തു. യുദ്ധം നടക്കുക, ആത്മീയ യുദ്ധമാണ്. കഴിഞ്ഞ സന്ദേശം നമ്മൾ ശ്രദ്ധിച്ചു, ആത്മീയ യുദ്ധമാണ്, ബോംബിട്ട് തകർത്ത് കളഞ്ഞു. ഇനിയിപ്പോ എറണാകുളത്തുനിന്ന് ഈ ഗോശ്രീ പാലത്തിലൂടെ വൈപ്പിനിലേക്ക്, എറണാകുളത്തിന്റെ അനുഗ്രഹം വൈപ്പിനിൽ എത്തിക്കാൻ കഴിയുകയില്ല, ദൈവത്തിന്റെ ചിന്തകൾ ഭൂമിയിൽ എത്തിക്കാൻ കഴിയുകയില്ല, ഈ ഒരു വ്യവസ്ഥയിൽ കത്തിക്കാൻ കഴിയുകയില്ല. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഈ ഒരവസ്ഥയിൽ എന്താണ് ആത്മീകമായ നിലവാരം നടന്നതെന്ന് കഴിഞ്ഞ സന്ദേശം ചിന്തിച്ചു. തുടർന്ന് മനുഷ്യനിൽ നിന്ന് തേജസ്ഷ്ടമായി, പാപം ചെയ്തപ്പോ ദൈവത്തിന്റെ വചനം പറയുന്നു അങ്ങനെ സർവ്വ മനുഷ്യനും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടു. ആ ദൈവപുത്രനിലായിരുന്നു ദൈവ തേജസ്, അവിടെയായിരുന്നു ദൈവം വസിച്ചിരുന്നത്, ദൈവ തേജസ് നഷ്ടപ്പെട്ടു. ഈ ഒരു അവസ്ഥയിൽ മനുഷ്യൻ എങ്ങനെയായിരുന്നു, തുടർന്നുള്ള നിയമങ്ങൾ, ആത്മമണ്ഡലത്തിലെ അദൃശ്യമായ മണ്ഡലത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുന്ന ഇന്നർ എഞ്ചിനീയറിംഗ് ആണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് ടെസ്റ്റിലേക്ക്, പരീക്ഷയിലേക്ക്, എംപവറിംഗ് കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ടേക്ക് ചെല്ലുവാനായിട്ട്. ജയം പ്രാപിക്കുക, സ്വർഗത്തിലേക്ക് നമ്മൾ ഒരുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഇതുമായി ബന്ധപ്പെട്ട മൂന്ന് നിയമങ്ങളാണ്. ഈ മൂന്ന് നിയമങ്ങൾ എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചോളണം. നിൽക്കേണ്ട നിയമത്തിൽ, ദൈവത്തിന്റെ നിയമത്തിൽ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ജയം കിട്ടുകയുള്ളൂ. ബാക്കി രണ്ട് നിയമങ്ങളിൽ നിന്നാൽ ജയം കിട്ടുകയില്ല. അപ്പൊ ദൈവത്തിന്റെ നിയമത്തിലേക്ക് നാം കടന്നു വരുവാനായിട്ട് ഇടയാകണം. ഇടയ്ക്കൊരു ടെമ്പററി നിയമമുണ്ട്, എന്നാൽ അതിനെതിരെ പിശാജ് കൗണ്ടർ ചെയ്തുകൊണ്ട് വേറൊരു സിസ്റ്റം ഉണ്ടാക്കി. എന്നാൽ യഥാർത്ഥ ദൈവിക അടിസ്ഥാനം ഇന്നും നിലനിൽക്കുന്നു. അപ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ തിരിയുകയാണ്. പ്രിയ സഹോദരങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് സ്ക്രീനിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി. കാരണം അദൃശ്യ ലോകമായതുകൊണ്ട് നമ്മൾ ഭൗതിക തലത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് പലർക്കും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇതാ നമുക്ക് ചിത്രങ്ങളിലൂടെ കിടക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മളിവിടെ കണ്ടതുപോലെ ഇതാ ആ മൂന്ന് പാലങ്ങൾ നിങ്ങൾക്കിവിടെ കാണാം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഉള്ള മൂന്ന് പാലങ്ങൾ നമുക്കിവിടെ കാണാം. മൂന്ന് അവസ്ഥകളാണ് നമ്മൾ കാണുന്നത്. അതിലൊന്നാണ്, ആദ്യത്തെയാണ് ആത്മാവ്, സ്പിരിറ്റ്, ഒന്നാമത്തെ പാലം. ഇതാ പുതിയ ജെറുസലേമിനും ഭൂമിക്കും ഇടയിലുള്ള കാര്യങ്ങളാണ് ഈ കാണിക്കുന്നത്. സ്വർഗത്തിനും ഭൂമിക്കും ഇടയിലുള്ള കാര്യങ്ങളാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സ്വർഗവും ഭൂമിയും ഒന്നിപ്പിക്കുന്ന ഘടകമാണ്. സ്വർഗവും ഭൂമിയും അവനിലൂടെ ഒന്നിക്കണം. ഇതാണ് എഫേസ്യരിലെ 1:9-10 പറയുന്നത്. ശ്രദ്ധിച്ചാട്ടെ, ഇവിടെ മനുഷ്യന്റെ ആത്മാവ് ഈ ഒന്നാമത്തെ പാലം കാണിക്കുന്നു, മനുഷ്യന്റെ ദേഹി ഈ രണ്ടാമത്തെ പാലം കാണിക്കുന്നു, മനുഷ്യന്റെ ശരീരം ഇതാ ഈ മൂന്നാമത്തെ ഈ ശരീരം ഈ കാണിക്കുന്നു. ഇത് പാലമായിട്ട് വരച്ചിട്ടില്ലെങ്കിലും ഇതൊരു പാലം തന്നെയാണ്. ഈ ശരീരമില്ല എങ്കിൽ ഭൂമിയിലേക്ക് ദൈവത്തിന്റെ ചിന്തകൾ വെളിപ്പെടുത്തുവാൻ കഴിയില്ല, നമ്മുടെ ചിന്തകളും വെളിപ്പെടുത്തുവാൻ നമുക്ക് കഴിയില്ല. നിങ്ങൾക്ക് ഇപ്പൊ ശരീരം അനക്കാൻ വയ്യ എങ്കിൽ നിങ്ങൾ എങ്ങനെ ചിന്തകൾ വെളിപ്പെടുത്താൻ കഴിയുകയില്ല. പ്രിയ സഹോദരങ്ങളെ, അപ്പോ ഈ ആത്മാവാണ് മനുഷ്യനിലെ ദൈവപുത്രൻ. നമ്മൾ ലൂക്കോസ് 3:38 നമ്മൾ മനസ്സിലാക്കി. ആദത്തെ കുറിച്ച് പറയുന്നു, ആദം ദൈവത്തിന്റെ മകൻ. ഇതാ അപ്പൊ തന്നെ ആദത്തെ കുറിച്ച് പറയുന്നു, ആദം മനുഷ്യനാണ്, മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പോ അവന് ആത്മാവുമുണ്ട്, ദേഹിയുമുണ്ട്. പാപം ചെയ്തപ്പോൾ ആദ്യം തന്നെ ഈ ദൈവ തേജസ് അവന് നഷ്ടമായി. ഇത് കണ്ടോ, ഇവിടെ തേജസ് എന്റെ മുകളിൽ ഇട്ടിരിക്കുന്നത് കാണാം. ഈ മനുഷ്യന്റെ മുകളിൽ തേജസ് ഉണ്ട്, ആ ദൈവ തേജസ് അവന് നഷ്ടമായി. തുടർന്ന് ഇതാ ആത്മാവെന്ന പാലം ഇടിഞ്ഞു വീണതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഒരു സമയത്ത് പ്രിയ സഹോദരങ്ങളെ, ഇതാ ആ തേജസ് നഷ്ടപ്പെട്ടു. ഇതാ അവന്റെ മുകളിൽ ആ ആത്മാവിൽ തേജസ് ഇല്ലാതെയായിരിക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ഈ ഒരു ഭാഗം നമ്മൾ മനസ്സിലാക്കിയതാണ്. തുടർന്ന് എന്താണ് സംഭവിക്കുന്നതെന്നാണ് നാം ഇനി മനസ്സിലാക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ആദ്യ സമയത്ത് ഒന്നാമത്തെ സിസ്റ്റം, മനുഷ്യനെ ദൈവം ആ തേജസ് നിർത്തിയിരുന്ന സമയത്തെ ദൈവിക സിസ്റ്റം എന്ന് പറയുന്നത്, ദൈവം, സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം തന്റെ ചിന്തകൾ ദൈവപുത്രനായ ആദത്തിന് കൊടുക്കുന്നു. അത് ഒരു സ്പിരിച്വൽ ഇമ്പാർട്ടേഷനിലൂടെയാണ് സംഭവിക്കുന്നത്. ഡിവൈൻ നോളജ്. തുടർന്ന് ആ ഡിവൈൻ നോളജ് ദൈവപുത്രന് കിട്ടിക്കഴിഞ്ഞാൽ അത് വെളിപ്പാടിലൂടെ ഇതാ മനുഷ്യന്റെ ഹൃദയത്തിൽ അത് വെളിപ്പെടുന്നു. ഈ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് ഇതാ ഒരു പ്രാവിനെ നിങ്ങളുടെ ഇടയിൽ കാണാം. ഈ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. ആത്മാവിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതാണ് പ്രാവ്. ദൈവത്തിന്റെ ആത്മാവ് പ്രാവല്ല. ശ്രദ്ധിച്ചാട്ടെ, ഇതുപോലെയാണ് വെളിപ്പാട് പുസ്തകം 2:7 വെളിപ്പാട് പുസ്തകത്തിലെ കർത്താവിന്റെ എല്ലാ പ്രസംഗങ്ങളിലും പറയുന്ന, ആത്മാവ് സഭകളോട് പറയുന്ന എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, തുടർന്ന് അത് മനുഷ്യ ഹൃദയത്തിൽ വെളിപ്പെടുന്നു. മനുഷ്യ ഹൃദയത്തിൽ വെളിപ്പെട്ടാൽ ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് അതര സംസാരിക്കുന്നത്. തുടർന്ന് മനുഷ്യന്റെ സോളിലാണ് ഹൃദയം. ആ സോളാണ് ശരീരത്തെ ഡ്രൈവ് ചെയ്യുന്നത്. ആ ശരീരത്തെ ഡ്രൈവ് ചെയ്ത് ദൈവം തന്നത് ഈ ഭൂമിയിൽ ഇറക്കുന്നു എന്ന് നാം മനസ്സിലാക്കി. ഇതാണ് ഗോഡ് സിസ്റ്റം. ഇതാണ് ഒന്നാമത്തെ സിസ്റ്റം. അത് ഇന്നും നിലനിൽക്കുന്നു. ദൈവം അതിനെ മാറ്റുന്ന അവസ്ഥയില്ല, ഇന്നും നിലനിൽക്കുന്നു. ഇതിനെക്കുറിച്ച് നമുക്ക് തുടർന്ന് മനസ്സിലാക്കാം. എന്നാൽ മറ്റ് രണ്ട് നിയമങ്ങൾ കൂടി നമുക്കിന്ന് മനസ്സിലാക്കാം. ഇനി രണ്ടാമത്തെ നിയമം, ഇതാ ഈ പാലം, ഒന്നാമത്തെ പാലം തകർന്നു. ആത്മാവ്, ദൈവപുത്രൻ മരിച്ചു. ശ്രദ്ധിച്ചാട്ടെ, ദൈവപുത്രൻ മരിച്ചു, ഒന്നാമത്തെ പാലം തകർന്നു, തേജസ് നഷ്ടപ്പെട്ടു. ഇതാ ഇനി ദൈവപുത്രന് ദൈവത്തിന്റേതായ സന്ദേശം ആത്മാവിന് ലഭിക്കുന്നില്ല, കാരണം ദൈവപുത്രൻ മരിച്ചു. തുടർന്ന് ഈ സോളിന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ആത്മാവിന്റെ കയ്യിൽ ദൈവത്തിന് കിട്ടിയ ആ ഡിവൈൻ നോളജ് ഇല്ല. ഒരു ഡോർമെന്റ് അവസ്ഥയിൽ കിടക്കുകയാണ്, ഉറക്കാവസ്ഥയിൽ. പിന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ വെളിപ്പെടുന്നത്? ഇവിടെ കാര്യങ്ങൾ വെളിപ്പെടുന്നത് മനുഷ്യന്റെ, അവൻ പാവം ചെയ്താൽ അവന്റെ മനസ്സാക്ഷി അവനോട് സംസാരിക്കുന്നു. മനസ്സാക്ഷി സംസാരിക്കുകയാണ് അവന്. ഇതുപോലെയാണ് റോമലേഖനത്തിൽ പറയുന്നത്, അവർക്ക് ഒഴി കഴിവില്ല, നല്ലതും ചീത്തയും അവരുടെ മനസ്സാക്ഷി തന്നെ അവരോട് സംസാരിച്ച് അവർ ന്യായപ്രമാണത്തിൽ ഇല്ലാത്തത് സ്വാഭാവികമായി ചെയ്യുന്നു. ഒരു തെറ്റ് ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് പലരുടെയും മുഖം വാടുന്നത്. ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ യജമാനന്റെ മുഖത്ത്, യജമാനത്തിയുടെ മുഖത്ത് നോക്കാൻ കഴിയാതെ തലതാത്തി നിൽക്കുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ആള് പറയുന്നത്, അവന്റെ നോട്ടം ഒരു കള്ള നോട്ടാട്ട, ആ മുഖത്ത് നോക്കണില്ല. എന്താണ്? മനസ്സാക്ഷിയുടെ കുത്താണ്. അപ്പോ ഈ നാളുകളിൽ ഈ മനസ്സാക്ഷിയുടെ കുത്തുപോലും ഇല്ലാത്ത രീതിയിൽ ആളുകൾ ക്രൂരമായി മാറിയിരിക്കുന്നു. കാരണം സ്വർഗവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു മനുഷ്യൻ. ആ ബന്ധം നഷ്ടപ്പെട്ടു. ഈ സമയത്ത് മനുഷ്യന്റെ ഉള്ളിൽ പാപം കുവിഞ്ഞുകൂടുകയാണ്. കാരണം ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ വാഴുന്നത് പിശാചാണ്. ഒരു കറുത്ത രൂപത്തെ കാണാം. സർവലോകവും ദുഷ്ടന്റെ കീഴിൽ കിടക്കുന്നു. പിശാചാണ് വാഴുന്നത്. പിശാജ് മനുഷ്യനെ ഓരോ നിമിഷവും തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് കൊണ്ടുവരികയാണ്. ലോകത്തിലെ തിന്മ എല്ലാം മനുഷ്യന്റെ ഉള്ളിലേക്ക് അടിച്ചു കയറ്റുകയാണ്. ലോകത്തിൽ നിന്ന് ഭയം, ലോകത്തിൽ നിന്ന് തിന്മകള്, ലോകത്തിന്റെ ലോകമയം, ഇവനെ ഒരു ലോകമയനായ, ഇവളെ ഒരു ലോകമയമുള്ള വ്യക്തിയാക്കി വളർത്തിയെടുക്കുകയാണ്. അത് വേറൊരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരികയാണ്. ദൈവത്തിന് ഒന്നാമത്തെ സിസ്റ്റത്തിൽ നിന്ന് വിട്ട് ഇതാ മറ്റൊരു സിസ്റ്റത്തിലേക്ക് അവിടെ കടന്നു വരികയാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതിന്റെ നടുവിൽ ദൈവം എന്ത് ചെയ്യും? ഈ മക്കൾ വീണ്ടും വീണ്ടും പാപികളായിക്കൊണ്ടിരിക്കുകയാണ്, വീണ്ടും വീണ്ടും പാപികളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വീണ്ടും വീണ്ടും പാപികളായിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരെ കൂടുതലായിട്ട് പിശാച് അറ്റാക്ക് ചെയ്യും, മരണം കൂടുതലായിട്ട് അവരുടെ മേൽ വ്യാപരിക്കും. അപ്പോൾ ദൈവം അതിനുമായി താൽക്കാലികമായി കൊടുത്തൊരു സംഭവമുണ്ട്, ന്യായപ്രമാണം. ന്യായപ്രമാണം ഇതല്ലായിരുന്നു ദൈവത്തിന്റെ ഒറിജിനൽ സിസ്റ്റം. ആ ന്യായപ്രമാണമാണ് നിങ്ങളിവിടെ കാണുന്നത്. പിശാചിന്റെ ഈ ലോക സിസ്റ്റത്തിൽ നിന്ന്, ഇവന്റെ ജഡമയമായ ഈ പ്രവൃത്തിയിൽ നിന്ന് ഇവനെ വിടുവിക്കുവാൻ, ലോക സ്നേഹത്തിൽ നിന്ന് ഇവനെ വിടുവിക്കുവാനായിട്ട് ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്ന ക്രമീകരണമാണ് ന്യായപ്രമാണം. ന്യായപ്രമാണം എന്തിനാണ്? യേശു ക്രിസ്തു വരുന്നത് വരെ. അത് മനുഷ്യന്റെ ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്താണ് ദൈവത്തിന്റെ വചനം പറയുന്നു. ഗലാത്തി ലേഖനം 3-ാം അധ്യായം 19-ാം വാക്യം വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. ന്യായപ്രമാണം എന്തിന്? അത് ടെമ്പററിയാണ്. ആദ്യം ഉണ്ടായിരുന്നില്ല, അത് ടെമ്പററിയാണ്. വായിച്ചാട്ട്.
എന്നാൽ ന്യായപ്രമാണം എന്തിനു? വാക്തത്വം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതും അത്രേ.
അപ്പൊ അവിടെ പറയാണ് ന്യായപ്രമാണം എന്തിന്? അവരെഴുതിയിരിക്കുകയാണ് വാഗ്ദത്തം ലഭിച്ച സന്തതി വരുന്നത് വരെ. അപ്പൊ തന്നെ പറയാണ് ന്യായപ്രമാണം ഇടയ്ക്ക് വെച്ച് തുടങ്ങിയതാണ്, നേരത്തെ അതില്ലായിരുന്നു. പക്ഷെ എപ്പോ വരെ മതി? വാഗ്ദത്തം ലഭിച്ച യേശു ക്രിസ്തു വരുന്നത് വരെ മതി. പിന്നെ എന്തിനാണ് അത്? ലംഘനങ്ങൾ നിമിത്തം, ഈ മനുഷ്യൻ പാപം ചെയ്യുന്നത് നിമിത്തമാണ് അത് കൂട്ടിച്ചേർത്തത്. അപ്പൊ കൂട്ടിച്ചേർത്തതാണ് അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. ഒന്നൊരു വായിച്ചേ.
എന്നാൽ ന്യായപ്രമാണം എന്തിനു? വാക്തത്വം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും.
എന്താണ് കൂട്ടിച്ചേർത്തത്? അപ്പൊ നേരത്തെ ഈ സംഭവം ഉണ്ടായില്ല, അത് കൂട്ടി ചേർത്തതാണ്. ഒരു തുണി കീറിപ്പോയി, ആ സമയത്ത് അതിന് കൂട്ടിച്ചേർത്തുന്ന ഒരു നൂല് പോലെ കൂട്ടിച്ചേർത്തതാണത്. ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതാണ്. അപ്പൊ ഇടയിൽ വന്നൊരു സിസ്റ്റമാണ് നമ്മൾ ഈ കാണുന്നത്. ആ സിസ്റ്റം എവിടം വരെ ഉള്ളെന്നറിയാമോ? യേശു ക്രിസ്തു വരുന്നത് വരെ ഉള്ളൂ. ഇതുകൊണ്ടാണ് ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നത്, ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെ കാലം യോഹന്നാൻ വരെ ഉള്ളൂ. സ്നാപയോഹന്നാൻ, യേശു ക്രിസ്തു തൊട്ട് മുമ്പ് വന്ന സ്നാപയോഹന്നാൻ വരെ ഉള്ളൂ. വായിച്ചാട്ടെ.
ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെ ആയിരുന്നു.
അപ്പൊ ശ്രദ്ധിച്ചാട്ടെ, ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെ കാലം യോഹന്നാൻ വരെ ആയിരുന്നു. അന്ന് യേശു വന്ന് ദൈവരാജ്യം പ്രസംഗിച്ചു തുടങ്ങി. താഴേക്ക്.
അന്ന് മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു.
അന്ന് മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു. പഴയ സിസ്റ്റം വീണ്ടും വരാൻ പോകുന്നു. പഴയ സിസ്റ്റം എന്താണ്? പഴയ സിസ്റ്റം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ടോ? പഴയ സിസ്റ്റം വീണ്ടും വരാൻ പോകുന്നു. ദൈവം ഇതാ മരണപ്പെട്ട ദൈവപുത്രനെ റിവൈവ് ചെയ്യാൻ പോകുന്നു. വീണ്ടും അവനെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. വീണ്ടും എഴുന്നേൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന്റെ ഡിവൈൻ നോളജ് അവന് കൊടുക്കുന്നു. അവൻ ഇതാ ദേഹിക്ക് കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നു. ദേഹി ശരീരത്തെ ഡ്രൈവ് ചെയ്ത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇഷ്ടം ഭൂമിയിൽ കൊണ്ടുവരുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ കാര്യങ്ങൾ റിവൈവ് ചെയ്യുകയാണ്, വീണ്ടും തിരികെ കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിനെ വീണ്ടും തിരികെ കൊണ്ടുവരുന്ന ആ ഒരു സംഭവം നമ്മൾ മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഇവിടെ കടന്നു വരുവാനായിട്ട് ഇടയായത്. വായിച്ചാട്ട ഗലാത്തി ലേഖനം 4:4 അതിന്റെ 4 മുതൽ.
എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിൻ കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചതു.
ശ്രദ്ധിച്ചേ, അവിടെ പറയാണ് കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ എവിടെ ജനിച്ചു? സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി. ഇതാ എന്തിന്റെ കീഴിൽ? കണ്ടോ, ഇവിടെ ന്യായപ്രമാണത്തിന്റെ പടം കണ്ടോ? ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജനിച്ചവനായി, ഈ ഭൂമിയിൽ ജനിച്ചവനായി, സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജനിച്ചവനായി. താഴേക്ക്,
അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലക്ക് വാങ്ങിയിട്ട്.
ആ ഈ ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവരെ, പാപത്താൽ ബന്ധിക്കപ്പെട്ട് ആയിരിക്കുന്ന വ്യക്തിത്വങ്ങളെ എന്ത് ചെയ്യണം? വിലക്ക് വാങ്ങണം. തന്റെ ക്രൂശിലെ മരണത്തിലൂടെ വിലക്ക് വാങ്ങി. വളരെ പ്രധാനപ്പെട്ട ഭാഗം, ശ്രദ്ധിച്ചു കേട്ടോളാം. വിലക്ക് വാങ്ങിയിട്ട്
നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ.
മരിച്ചതിനെ തിരിച്ചുകൊണ്ടിരുന്നു, നേരത്തെ ദൈവപുത്രൻ മരിച്ചുപോയതായിരുന്നു, ആ മരിച്ചതിനെ തിരിച്ചു കൊണ്ടുവരുന്നു. നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. നാം പുത്രത്വം പ്രാപിക്കണം. അപ്പൊ എന്തിനാണ് മരിച്ചത്? നാം പുത്രത്വം പ്രാപിക്കണം. ആദത്തിൽ നമുക്ക് ആ ഒന്നാം ബാലം പൊട്ടിപ്പോയി, ദൈവപുത്രൻ മരിച്ചുപോയി, അതിനെ തിരികെ കൊണ്ടുവരണം. നിങ്ങളൊരു കോൺട്രാക്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം, ഇടിഞ്ഞുപോയ ബാലം പെട്ടെന്ന് പണിതെടുക്കുക, ദൈവപുത്രനെ തിരികെ കൊണ്ടുവരിക. ഇതുകൊണ്ടാണ് യോഹന്നാൻ 1:12 പറയുന്നത്, ആ യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവദാസന്മാരല്ല, ദൈവമക്കളാകാൻ. ആരുടെ മക്കള്? മനുഷ്യമക്കളല്ല, ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു. ആ പാലം, ഒന്നാം പാലം പൊട്ടിപ്പോയത് ആ ദൈവപുത്രം മരിച്ചുപോയത് തിരികെ പണിയുകയാണ്. വായിച്ചാട്ടെ,
അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു.
പ്രൈസ് ഗോഡ്, ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു. നഷ്ടപ്പെട്ടത് എന്താണോ തിരിച്ചു തരിക, ആ പാലം പണിതെടുക്കുക. സഹോദരങ്ങളെ, ആ പാലം പണിതെടുത്താൽ പഴയ സിസ്റ്റം നമുക്ക് കൊണ്ടുവരാം, പഴയ സിസ്റ്റം നമുക്ക് ജീവിക്കാം. ഇന്ന് കൃപയാ ദുർഗത്തിലെ ആ പഴയ സിസ്റ്റത്തിൽ എന്നെ ജീവിക്കാൻ പരിശീലിപ്പിക്കുക. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സന്ദേശങ്ങൾ കിട്ടുവാനായിട്ട് ഇടയാകുന്നത്. ആ പഴയ സിസ്റ്റത്തിൽ, ഇതാ എന്റെ ജീവിതത്തിൽ ആ 3 പാലങ്ങളും കർത്താവ് ഇതാ ക്ലിയറാക്കി വെച്ചിരിക്കുക. അതിനി അവസാനത്തെ ചില ക്രമീകരണങ്ങൾ ചെയ്യാനുണ്ട്. കാരണം ഒരു പാലം എടുത്തു കളഞ്ഞിട്ട് പുതിയൊരെണ്ണം കൊണ്ടുവരണം അവസാനത്തേത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അതായത് ബോഡിയുമായിട്ടുള്ള ബന്ധത്തിൽ, ഇവിടെ നമുക്ക് നമ്മുടെ പഴയ ദൈവത്തിന്റെ സിസ്റ്റത്തിലേക്ക് ദൈവം നമ്മളെ മടങ്ങി കൊണ്ടുവരികയാണ്. എന്താണ് ആ പഴയ സിസ്റ്റം? ദൈവം ദൈവപുത്രനോട് സംസാരിക്കുന്നു, ദൈവപുത്രൻ മനുഷ്യനോട് സംസാരിക്കുന്നു, മനുഷ്യൻ ശരീരത്തെ ഡ്രൈവ് ചെയ്ത് ദൈവത്തിന് ഇഷ്ടം ഭൂമി നിറവേറ്റുന്നു. ഇതാണ് നമ്മുടെ യഥാർത്ഥ സിസ്റ്റം. ദൈവപുത്രൻ സ്വർഗത്തിലും മനുഷ്യപുത്രൻ സ്വർഗത്തിലും ഭൂമിക്കും ഇടയിൽ ദേഹി, ഇതൊക്കെ അദൃശ്യമാണ്. പിന്നെ ആകെപ്പാടെ ബോഡി മാത്രമേ ദൃശ്യമുള്ളൂ, അത് ഭൂമിയിലാണ്. അങ്ങനെ സ്വർഗവും ഭൂമിയും തമ്മിൽ ഈ മനുഷ്യനോട് ഒന്നാവുകയാണ്. ഇതാണ് ദൈവത്തിന്റെ സിസ്റ്റം. പ്രിയ സഹോദരങ്ങളെ, ഇത് നാം വ്യക്തതയോടെ മനസ്സിലാക്കി പ്രവർത്തിക്കുവാനായിട്ട് ഇടയാകണം. ഈ ഒരു സിസ്റ്റമാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഡിസ്കസ് ചെയ്യുവാനായിട്ട് ഇടയായി. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ദൈവം അനുവദിക്കും, നമ്മൾ അതും ഡിസ്കസ് ചെയ്യും. അപ്പോ ഇതാ ഇനി ഇപ്പൊ 2 സിസ്റ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഒന്ന്, ദൈവം വെച്ച ഉൽപ്പത്തിയിലെ ഉള്ള സിസ്റ്റം. ദൈവം ദൈവത്തിനോട് സംസാരിക്കുന്നു, ഡിവൈൻ ഇമ്പാർട്ടേഷൻ ഓഫ് നോളജ്. തുടർന്ന് ആ ദൈവപുത്രൻ മനുഷ്യപുത്രനോട് സംസാരിക്കുന്നു, ദ ഡിവൈൻ റവലേഷൻ, വെളിപ്പാടിലൂടെ. തുടർന്ന് മനുഷ്യപുത്രൻ ബോഡിയെ ഡ്രൈവ് ചെയ്ത് അത് ചെയ്യുന്നു. ഇതാണ് ഒന്നാമത്തെ സിസ്റ്റം. ഇനി 2 സിസ്റ്റം, ഈ ദൈവപുത്രൻ മരിച്ചു, അങ്ങനെ തേജം നഷ്ടപ്പെട്ടു. തുടർന്ന് ദൈവം എന്തെന്നറിയാമോ? സ്വർഗത്തു നിന്നുള്ള ആ ട്രാൻസ്പോർട്ടേഷൻ മുടങ്ങിയപ്പോ ഇതാ ദൈവം ഭൂമിയിൽ കൊടുത്തു ന്യായപ്രമാണം. നിങ്ങൾ അങ്ങനെ ഇന്നത് ചെയ്യരുത്, പക്ഷേ താൽക്കാലികമാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. എപ്പോ വരെ? വാഗ്ദത ലഭിച്ച സന്തതി വരുവോളം, യേശു വരുന്നത് വരെ മതി. അത് അന്ന് വന്നാൽ എന്താ ഗുണം? വീണ്ടും ഈ പാലം പണിതെടുക്കും, അവരെ വീണ്ടും ദൈവപുത്രന്മാരാക്കും. പ്രിയ സഹോദരങ്ങളെ, ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, യേശുവിനെ കൈക്കൊണ്ട് അവന്റെ അകത്ത് വിശ്വസിക്കുന്ന ഏവർക്ക് ദൈവപുത്രന്മാരാകാനുള്ള അധികാരം ദൈവം നൽകിയിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോ ഈ 2 സിസ്റ്റം എന്ന് പറയുന്നത് അതുവരെ ലോകത്തിൽ ന്യായപ്രമാണം കൊടുത്തിരിക്കുകയാണ്. കാരണം ഈ ലോക സിസ്റ്റത്താൽ മനുഷ്യൻ വീണ്ടും പാപം ചെയ്ത് അവൻ വീണ്ടും മരണത്തിന്റെ കീഴിലേക്ക് വീണ്ടും അധംപതിച്ചു പോകാതിരിക്കുവാൻ വേണ്ടിയാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ സിസ്റ്റം, ദൈവത്തിന്റെ ഈ യഥാർത്ഥ വ്യവസ്ഥയെ മനുഷ്യരറിയാതിരിക്കാൻ പിശാച് വെച്ച മൂന്നാമത്തെ ഒരു സിസ്റ്റം. അത് ദൈവത്തിന്റെ ഈ സിസ്റ്റത്തെ കൗണ്ടർ ചെയ്യുവാൻ, ഇതിനെ അറ്റാക്ക് ചെയ്യുവാൻ തക്കവണ്ണം പിശാച് ഒരുക്കിയതാണ് ലോക സിസ്റ്റം, അല്ലെങ്കിൽ ലോക സംവിധാനം, പാറ്റേൺ ഓഫ് ദിസ് വേൾഡ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപർ ആകരുത്. അതാണ് മൂന്നാമത്തെ സിസ്റ്റം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ശ്രദ്ധിച്ചാട്ടെ. ദാ മൂന്നാമത്തെ സിസ്റ്റം, ഇതാ നിങ്ങൾക്ക് ഇവിടെ ഒരു കറുത്ത ചുമര് വോള് പണിതിരിക്കുന്ന ഇവിടെ കാണാൻ പറ്റും. ഈ മനുഷ്യൻ പുറകിലേക്ക് നോക്കരുത്, ഈ മനുഷ്യൻ അവന്റെ പഴയതിലേക്ക് ചിന്തിക്കരുത്, റീസ്റ്റോർ ചെയ്യാനിട്ട് ഇടയാകരുത്. ഇതാ ഈ ന്യായപ്രമാണം ഈ മണ്ഡലം മാത്രമേ ഇവൻ അറിയാൻ പാടുള്ളൂ. ഇതിന്റെ പുറയിലേക്ക് ദൈവരാജ്യത്തെ കുറിച്ച് അവൻ ചിന്തിക്കരുത്, ദൈവരാജ്യത്തെ കുറിച്ച് അവൻ ചിന്തിക്കരുത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ഈ ലോക സിസ്റ്റം എന്ന് പറയുന്നത് സത്യത്തെ മറയ്ക്കുന്നതാണ്, സത്യത്തെ മറയ്ക്കുന്നത്. സത്യം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിലെ മനുഷ്യർ ദൈവത്തിന്റേതാണ് എന്നും ദൈവത്തിനു വേണ്ടി ഭൂമിയിൽ അവർ ഭരണം നടത്തേണ്ടവരാണെന്നും അവർ ദൈവത്തിന്റെ മക്കളാണെന്നുള്ള സത്യം ഇവരറിയരുത്. ഇവർ നേരത്തെ ദൈവത്തിന്റേതാണെന്ന് ഇവരറിയരുത്. ആ ദൈവരാജ്യ സത്യം, അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ, ലോകത്തിന്റെ സിസ്റ്റം അങ്ങ് മറയ്ക്കുകയാണ്. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ഇത് വയലിൽ ഒളിച്ചു വെച്ച നിധിയാണ്. യേശു പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിയാണിത്, നിധി. ഇതുവരെയാണ് മത്തായി 13:44 വാക്യത്തിൽ അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു ഈ യേശു പ്രസംഗിച്ച സുവിശേഷം ഇത് നിധിയാണ്, ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിയാണ്. വായിച്ചാട്ടെ.
സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം.
അപ്പൊ ഒളിച്ചു വെച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഒളിച്ചത്? അവിടെ പറയുന്നു അതിന്റെ 37 വാക്യം അവസാന ഭാഗം പറയുന്നു വയൽ ലോകം, വയലിൽ ഒളിച്ചു വെച്ച നിധി, ലോക സിസ്റ്റം കൊണ്ട് ലോക ദർശനം മനുഷ്യർക്ക് തന്നിട്ട് ഈ യഥാർത്ഥ മനുഷ്യന്റെ പദ്ധതിയെ അങ്ങ് ഒളിപ്പിച്ചു. അതിൽ പിശാച് ജയിച്ചു നിൽക്കുന്നു. ഇന്ന് സഭകൾക്ക് ഇത് വെളിപ്പെട്ടിട്ടില്ല. സഭകളുടെ സെമിനാരികളിൽ, ബൈബിൾ കോളേജിലെ സിലബസിൽ യേശു പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷം സുവിശേഷമായിട്ടേ ഒരു സിലബസായിട്ടേ ഇല്ല. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ നാളുകളിൽ പിശാച് നമ്മളെ ജയിക്കാൻ അനുവദിക്കരുത്. പകരം ദൈവത്തിന്റെ ആ ഡിവൈൻ നോളജ്, ദൈവത്തിന്റെ ആ പഴയ ആ ഫസ്റ്റ് സിസ്റ്റം, ആ മാറാത്ത സംവിധാനത്തിലേക്ക് നാം മടങ്ങിച്ചെല്ലണം. ആ ദൈവപുത്രൻ നമ്മുടെ ഉള്ളിൽ വീണ്ടും ജീവിച്ചു. ഇതാണ് വീണ്ടും ജനനത്തിലൂടെ നമ്മളിൽ സംഭവിച്ചത്. പ്രിയ സഹോദരങ്ങളെ, ഇത് മനസ്സിലാക്കിക്കൊണ്ട് ആ ദൈവപുത്രൻ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നവരാണ് ദൈവപുത്രൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് ഇതാ നാം ഇനി ലോകത്തിന്റെ ആത്മാവിനെയല്ല ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് നാം പ്രാപിച്ചിരിക്കുന്നത്. പുത്രത്വത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചിരിക്കുന്നു. അങ്ങനെ ആ പുത്രത്തിന്റെ ആത്മാവ് എന്താ നമുക്ക് ചെയ്യേണ്ടി ചെയ്യുന്നത്? ആത്മാവ് ദൈവത്തിന്റെ ആഴങ്ങളെ ആരാഞ്ഞറിയുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ലോകത്തിന്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് ഒരുക്കിയത് അറിവാനായി. ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ നാം പ്രാപിച്ചത്. അത് ദൈവപുത്രം മനസ്സിലാക്കുന്നു. തുടർന്ന് ഇതാ മനുഷ്യനിലേക്ക്, മനുഷ്യപുത്രനിലേക്ക് അത് വെളിപ്പെടുത്തി കൊടുക്കുന്നു. മനുഷ്യപുത്രൻ ദൈവം കൊടുത്ത ശരീരത്തിലൂടെ ദൈവത്തിന് ഇതകൾ ഭൂമിയിൽ നിന്ന് നിറവേറ്റുന്നു. ദൈവം അനുവദിക്കുന്ന അടുത്ത സന്ദേശത്തെ നമുക്ക് ഇതിനെ ആഴത്തിലേക്ക് മനസ്സിലാക്കാം. നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് തന്ന, അങ്ങ് പറഞ്ഞു തന്ന മൂന്ന് സംവിധാനങ്ങളെ കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ ധ്യാനിച്ച് ഞങ്ങളുടെ ജീവിതത്തെ മനസ്സിലാക്കി ഈ സത്യം ഞങ്ങളെ സ്വതന്ത്രമാക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അത്ഭുത കരങ്ങളിലേക്ക് അങ്ങയുടെ മക്കളെ എല്ലാം താഴ്ത്തിയേൽപ്പിക്കുകയാണ്. അങ്ങ് സഹായിച്ചാട്ടെ, അങ്ങ് കൂട്ടായിരുന്നാട്ടെ. ഇത് നിലകൊള്ളുവാൻ, ഇതിൽ വർദ്ധിപ്പാൻ അങ്ങ് ആഗ്രഹിക്കുന്ന അങ്ങയുടെ സംവിധാനത്തിലേക്ക് മടങ്ങി വരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കാത്തത്. മഹത്വമെല്ലാം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. ഈ ജനതകളുടെ നാമത്തെ അനുഗ്രഹിക്കുന്നു. ഒരു അനുഗ്രഹീതരായി വെളിപ്പെടട്ടെ. അവരുടെ സകല ആവശ്യങ്ങളുടെ പേരും അങ്ങ് മഞ്ഞും മഴയും അയച്ചാട്ടെ. രോഗികളായിരിക്കുന്നവരൊക്കെ സൗഖ്യമാക്കിയാട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രിയരെ, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത സന്ദേശം വീണ്ടും കാണാം. പ്രൈസ് ദി ലോർഡ്.